بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بهماني رايا سهودرن عليه ഇന്ന് അൽഹംദുലില്ലാഹ് രണ്ട് സന്തോഷ വാർത്തകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, കോഴിക്കോട് കേന്ദ്രീകരിച്ച് നമ്മുടെ മർക്കസ് ആരംഭിക്കുകയാണ് ഇന്ന്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ചെറിയ കാൽവെപ്പാണിത്. രണ്ടാമതൊരു സന്തോഷം, ഓൺലൈനിലും മറ്റുമൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള അനേകം നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവർക്ക് പഠിക്കാൻ വേണ്ടി ഓൺലൈനിൽ തന്നെ ഒരു സംരംഭം ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഏതൊരു പ്രവർത്തനവും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ സ്വീകാര്യമാവുക രണ്ട് കാര്യങ്ങൾ അതിൽ ഒത്തുചേരുമ്പോഴാണ്. അതിലൊന്നാമത്തെ കാര്യം അൽ ഇഖ്ലാസ്, അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രമാവുക എന്നതാണ്. രണ്ടാമത്തേത് ഇത്തിബാഉ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാർഗത്തിനോട് യോജിച്ചു കൊണ്ടായിരിക്കണം അത്. ഈ രണ്ട് കാര്യങ്ങളും സൂറത്തുൽ മുൽക്കിന്റെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചിട്ടുണ്ട്. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الذي خلق الموت والحياة, الله سبحانه وتعالى അവൻ മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ്. ليبلوكم, നിങ്ങളെ പരിശോധിക്കാൻ, നിങ്ങളെ പരീക്ഷിക്കാൻ. أيكم أحسن عملا, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അൽഇമാം ഫുദൈൽ ഇബ്നു ഇയാദ്, അൽഇമാം അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അഹ്സനുഹു ഐ അഖ്ലസുഹു വഅസ്വബുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അമലുകളിൽ ഏറ്റവും അഹ്സനായത്, ഏറ്റവും നല്ല പ്രവർത്തനം എന്ന് പറഞ്ഞത്. അതുകൊണ്ടുള്ള ഉദ്ദേശം, ഐ ഐ എന്ന് അറബിയിൽ പറയുന്നത് അതിന്റെ ഉദ്ദേശം എന്ന അർത്ഥത്തിലാണ്. ഐ അസ്വബു അഖ്ലസുഹു അസ്വബു, ഏതൊരു പ്രവർത്തനമാണോ ഏറ്റവും ഇഖ്ലാസ് ഉള്ളത്, ഏറ്റവും റസൂലുള്ളയുടെ സുന്നത്തിനോട് അടുത്ത് നിൽക്കുന്നത്, അതാണ് ഏറ്റവും നല്ല പ്രവൃത്തി. ഈ രണ്ട് കാര്യങ്ങളും മറ്റു പല ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത്. അള്ളാഹു പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറു മിസ്ലുകും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുകും ഇലാഹു വാഹിദ്. വഅലൈക്കും സലാം. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹ് ഫലിയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹ് അഹദ. അള്ളാഹു പറയുകയാണ്, അലൈക്കും സലാം, ഖുൽ പറയുക, ഇന്നമാ അന ബശറു മിസ്ലുകും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. യൂഹ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ ആരാധ്യൻ അവൻ ഒരൊറ്റ ഇലാഹ് മാത്രമാണ് എന്ന കാര്യം എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി, ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമൽ ചെയ്യട്ടെ. വലാ യുഷ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, അവൻ തന്റെ ഇബാദത്തിൽ അള്ളാഹുവിന് ഷിർക്ക് ചെയ്യാതിരിക്കട്ടെ, പങ്കു ചേർക്കാതിരിക്കട്ടെ. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനെ ആരെങ്കിലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യം ചെയ്യണം. ഫലിയഅമൽ അമലൻ സാലിഹ, ഒന്ന് അമൽ സാലിഹാത്ത് ചെയ്യണം. വലാ യുഷ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, രണ്ടാമത്തെ കാര്യം റബ്ബിനുള്ള ഇബാദത്തി ഷിർക്ക് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം അമലുൻ സാലിഹ്, നല്ല കർമ്മമാവണമെങ്കിൽ അത് റസൂലുള്ള കാണിക്കണം, സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹ്ബിഹി വസല്ലം. ഒരു കാര്യം ഷിർക്കില്ലാത്തതാവണമെങ്കിൽ അത് ഇഖ്ലാസ് ഉള്ളതായിരിക്കണം. അപ്പൊ ഈ അടിസ്ഥാനം ഖുർആനിലെ ഈ ആയത്തിലും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഇത്തരം സംരംഭങ്ങൾ, ഇത് മർക്കസാകട്ടെ, അതല്ല ഇത്തരം ഓൺലൈൻ സംരംഭങ്ങളാകട്ടെ, എന്താകട്ടെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അതിൻ്റെ ഉപകാരമെടുക്കുന്നവരും അതിനുവേണ്ടി പണം ചെലവഴിക്കുന്നവരും അതിന് സഹായിക്കുന്നവരുമെല്ലാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത്. ഒന്ന് ഇഖ്ലാസ്, രണ്ട് ഇത്തിബാഉ റസൂൽ. ഇഖ്ലാസ് എന്നത് ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. അത് പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പറഞ്ഞയച്ചത്. അതാണ് നമ്മുടെ ലക്ഷ്യം. മാത്രമല്ല, സലഫുകൾ ഇഖ്ലാസിന് വേണ്ടി ശക്തമായി പരിശ്രമിച്ച ആളുകളായിരുന്നു. മാ അഷദ്ദു ശൈഅൻ മാ ആലജ്തു ശൈഅൻ അഷദ്ദ അലയ്യ മിനൻ അന്നിയ, നിയ്യത്തിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു രോഗവും ഞാൻ ചികിത്സിച്ചു മാറ്റിയിട്ടില്ല എന്നായിരുന്നു സലഫുകളിൽ പലരും പറഞ്ഞത്. അത്ര പ്രയാസമാണ് ഇത് മാറ്റിയെടുക്കാൻ. അപ്പൊ നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി മാത്രമാകണം. രണ്ട്, റസൂലുള്ളയുടെ സുന്നത്തിനോട് യോജിച്ചു നിൽക്കുകയും ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണം. ഈ രണ്ട് കാര്യവും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാകുന്നുണ്ട് എന്നതിനുള്ള ഒരു നല്ല അടയാളമാണ് ആ പ്രവർത്തനം നിലനിൽക്കുക എന്നത്. ഒരു പ്രവർത്തനം നിലനിൽക്കുക എന്നത് അതിന് തുടർച്ചയുണ്ടാകുക, അതിന് ഫലങ്ങൾ കൂടുതൽ വർദ്ധിക്കുക എന്നത് അത് ഇഖ്ലാസുള്ള റസൂലുള്ളയുടെ സുന്നത്തിനോട് യോജിച്ച പ്രവർത്തനമാണ് എന്നതിന് അടയാളമാണ്. ഒരു പ്രവർത്തനം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പല ആളുകളും നമുക്ക് കാണാൻ സാധിക്കും. ചില ആളുകൾ ചില സമയത്ത് വളരെ ഉഷാറായി പണി തുടങ്ങും, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു പോകുന്നത് കാണാൻ സാധിക്കും. ആ വെളിച്ചം കെട്ടുപോവുകയും അവർ മുന്നത്തേക്കാൾ മോശമായ അവസ്ഥയിലേക്കോ അതല്ലെങ്കിൽ അവരുടെ നന്മയിൽ നിന്ന് പിന്നോട്ടോ പോകുന്നത് കാണാൻ സാധിക്കും. പലപ്പോഴും ഇതിനുള്ള കാരണം ഒന്നല്ലെങ്കിൽ ഇഖ്ലാസിലുള്ള പിഴവാണ്, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള അകൽച്ചയാണ്. അതുകൊണ്ട് ഇഖ്വാൻ, സഹോദരങ്ങളെ, എനിക്ക് എന്നോടും നിങ്ങളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസ് ഉണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പരിഗണിക്കണം. പണ്ഡിതന്മാർ ചില പറഞ്ഞതായി കാണാം, ഞാൻ എൻ്റെ ഉസ്താദിൻ്റെ ദർസിൽ വിനയം കാണിക്കണമെന്ന ഉദ്ദേശത്തിൽ എപ്പോഴൊക്കെ കയറിയിട്ടുണ്ടോ അന്നൊക്കെ അള്ളാഹു എന്നെ ഉയർത്താതിരുന്നിട്ടില്ല. ഞാനൊന്ന് ആളാകണമെന്ന ഉദ്ദേശത്തിൽ ഞാൻ എപ്പോഴൊക്കെ എൻ്റെ ക്ലാസ്സിൽ കയറി ഇരുന്നിട്ട് ദർസിൽ കേട്ടി ഇരുന്നിട്ടുണ്ടോ അന്നൊക്കെ അള്ളാഹു എന്നെ താഴ്ത്താതിരുന്നിട്ടില്ല, അപമാനിതനാക്കാതിരുന്നിട്ടില്ല. അപ്പൊ ഇൽമു നേടുക, ഇൽമു നേടുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ ഒരുക്കുക, ഇത് രണ്ടും മർക്കസാകട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഈ ഓൺലൈൻ സംരംഭങ്ങളാകട്ടെ, ഇതൊക്കെ ഇൽമു പ്രചരിപ്പിക്കാനും നേടാനുമുള്ള വഴികളാണ്. ഇതിന് ഈ രണ്ട് കാര്യങ്ങളും നഷ്ടപ്പെട്ടാൽ സഹോദരങ്ങളെ, ഇത് മുന്നോട്ട് പോവില്ല, നശിച്ചു പോകും. അതുകൊണ്ടാണ് ഇമാം മാലിക് റഹിമഹുള്ള, ഇമാമു ദാരുൽ ഹിജ്റ, ഹിജ്റയുടെ നാട്ടിലെ ഇമാം എന്നാണ് അദ്ദേഹത്തിന് വിളിപ്പേരുള്ളത്. ഹിജ്റയുടെ നാട് മദീനയാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസ് ഗ്രന്ഥമായ മുവത്ത, അത് എഴുതിക്കൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേത് എന്ന് പരിഗണിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് മുവത്ത. അതിന് മുന്നേ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും മുവത്ത ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടൊരു ഗ്രന്ഥമാണ്. അന്ന് ഇമാം മാലിക് അത് എഴുതുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇമാം മാലിക്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതുന്നത്? ഇന്ന ഇടങ്ങളിൽ ഇന്ന ഇന്ന ആളുകളൊക്കെ മൂത്ത എഴുതുന്നുണ്ട്, ഇന്ന വ്യക്തി എഴുതുന്നുണ്ട്, ഇന്ന വ്യക്തി എഴുതുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ മൂത്തൊക്കെ എന്താണ് പ്രസക്തി? അന്ന് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇഖ്ലാസുള്ള പ്രവൃത്തി അത് നിലനിൽക്കും, അതല്ലാത്തത് ഒഴിച്ചു പോകും, ഇല്ലാതെയായി പോകും. ഇന്ന് നോക്കൂ, ഇമാം മാലിക്കിന്റെ മൂത്ത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. തയ്യിബ്, പല വിജ്ഞാനം അന്വേഷിക്കുന്ന സഹോദരങ്ങളോട് തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഇമാം മാലിക്കിനല്ലാതെ വേറെ ആർക്കാണ് മൂത്തുള്ളത്? പല ആൾക്കും അറിയില്ല. മൂത്ത എന്ന ഗ്രന്ഥം ഇന്ന് പറയപ്പെട്ടാൽ തന്നെ അത് ഇമാം മാലിക് എന്നാണ് ആളുകൾ ധരിക്കുന്നത്. അത്രമാത്രം അദ്ദേഹത്തിന്റെ മൂത്തക്ക് പ്രശസ്തി വർദ്ധിക്കുകയും ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്തു. ഇഖ്ലാസിനുള്ള ഫലമാണത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകുന്ന സഹായമാണത്. നമുക്ക് എത്രയോ പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ, അദ്ദേഹം മരിച്ചു വീഴുന്ന ജയിലിലാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ വാളിക്കണക്കിന് വരുന്ന ഗ്രന്ഥങ്ങൾ വീണ്ടും തഹ്ഖീഖ് നടത്തപ്പെടുന്നു, പഠിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ പിൽക്കാലഘട്ടത്തിലാണ് ഒരാൾ ക്രോഡീകരിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയില്ല, അതിന് ഫലം വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ പഠനം ഇഖ്ലാസുള്ളതായിരിക്കണം. പരീക്ഷയ്ക്ക് ജയിക്കാനോ അതല്ലെങ്കിൽ ഞാൻ അറിവുള്ളവനാണെന്ന് കാണിക്കാനോ വേണ്ടിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മേലെ ഏൽപ്പിച്ചിട്ടുള്ള ബാധ്യതയാണ് എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതാണ് ആദ്യമായി എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വസിയത്തായി, എന്നോടും നിങ്ങളോടുമൊക്കെ വസിയത്തായി നൽകാനുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് പറയേണ്ട ചില കാര്യങ്ങളിൽ പെട്ടതാണ്, പ്രത്യേകിച്ച് ഓൺലൈനിലുള്ള സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരങ്ങളെ, നമ്മൾ തർക്കങ്ങൾക്ക് പിന്നിൽ പോകേണ്ടവരല്ല. പല ആളുകളും അല്ലാഹു അൽ മുസ്താൻ, പല ആളുകളും തർക്കങ്ങൾക്ക് പിന്നിലാണ് പഠനം, അവരുടെ പഠനം മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും തർക്കം ഉണ്ടാകണം അവർ ഏതെങ്കിലും വിഷയം പഠിക്കണമെങ്കിൽ, ഏതെങ്കിലും ഒരു ഹദീസ് അവർ കേൾക്കണമെങ്കിൽ ഒരു തർക്കമുണ്ടാകണം, അവരത് കാണാതെ പഠിക്കണമെങ്കിൽ ഒരു തർക്കമുണ്ടാകണം. അതല്ലാതെ ഒരു ഹദീസും പഠിക്കാതെ, ഒരായത്തും പഠിക്കാതെ മുന്നോട്ട് പോകുന്ന പല ആളുകളെയും കാണാൻ സാധിക്കും. പല ആളുകളും നന്മ ആഗ്രഹിക്കുന്നവരാണ്, നന്മയോട് അതിരറ്റ ഇഷ്ടമുള്ള ആളുകളാണ്. ജസാഹുമുല്ലാഹു ഖൈറൻ വഗഫറ ലഹും. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ ഈ വഴിയിൽ തെറ്റുണ്ട് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, തർക്കത്തിനു വേണ്ടി പഠിക്കുക എന്നത് ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തഅല്ലമൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമാ ഔ ലിയുമാരിയ ബിഹിസ് സുഫഹാ ഔ യസ്രിഫ ബിഹി വുജൂഹ അന്നാസി ഇലൈഹി അദ്ഖലഹുല്ലാഹു അന്നാർ. ആരെങ്കിലും, മൻ തഅല്ലമൽ ഇൽമ, ആരെങ്കിലും ഇൽമു പഠിക്കുകയാണ്, ലിയുജാരിയ ബിഹിൽ ഉലമാ, അവൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കളുടെ അവരോട് തർക്കിക്കാനാണ്, അല്ലെങ്കിൽ അവരോട് മത്സരിക്കാനാണ്. ഔ ലിയുമാരിയ ബിഹി സുഫഹ, അതല്ലെങ്കിൽ വിഡ്ഢികളോട് തർക്കിക്കാനാണ്. അറിവില്ലാത്ത ആളുകൾ, അവർ പലതും എഴുതിവിടും, പലതും സംസാരിക്കും. ബിദഅത്തിൻ്റെ ആളുകൾ, അവർ പല പുതിയ വിവാദങ്ങൾ കൊണ്ടുവരും, ചർച്ചകൾ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള ആളുകളോട് തർക്കിക്കാൻ വേണ്ടി പഠിച്ചാൽ, വയസ്രിഫ ബിഹി വുജൂഹ അന്നാസി ഇലൈഹി, ജനങ്ങളുടെ മുഖം അവനിൻ്റെ അടുക്കലേക്ക് തിരിയാൻ വേണ്ടി ആരെങ്കിലും പഠിച്ചാൽ, അദ്ഖലഹുല്ലാഹു അന്നാർ, അള്ളാഹുവിനെ നരകത്തിൽ പ്രവേശിപ്പിക്കും. ഇത് വളരെ ഗൗരവമുള്ള, വളരെ ശക്തമായ താക്കീദാണ്. നരകമാണ് അവന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. വലഅയാദു ബില്ലാ. അപ്പോൾ തർക്കങ്ങൾക്ക് പിന്നിൽ നമ്മൾ പോരും. ഇതൊരു തുടക്കമാകണം. മർക്കസ് ആകട്ടെ, അതല്ലെങ്കിൽ ഓൺലൈനിലെ ഈ പഠനമാകട്ടെ, ഇഖ്വാൻ, നമ്മൾ ആദ്യം പഠിക്കുക. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ പിന്നിൽ വരും. പല ആളുകളും പറയും, ഇന്നോടത്ത് ഇന്നയാൾ ഇങ്ങനെ പ്രസംഗിച്ചു, ഇന്നടത്ത് ഇന്നയാൾ ഇങ്ങനെ പ്രസംഗിച്ചു, എനിക്കത് കേട്ട് നിൽക്കാൻ വയ്യ. അവരെ നിങ്ങൾ വെറുതെ വിട്ടേക്ക്, അവരോരോ പാട്ടിന് പോട്ടെ. ലോകത്തുള്ള എല്ലാ ദലാലാത്തുകൾക്കും മറുപടി പറയാൻ നമ്മൾ കാത്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അതിന് തികയൂല. പഠിക്കാൻ അനേകമുണ്ട്. ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറയാറുണ്ടായിരുന്നു, അൽ ഇൽമു ഇൻ തലബ്തഹു കസീറു, ഇൽമ് എന്നാൽ ഇൻ തലബ്തഹു കസീറു, അത് നീ അന്വേഷിക്കാൻ തുടങ്ങുകയാണെങ്കിൽ കസീർ, ധാരാളമുണ്ട്. എന്നാൽ വലാക്കിനിൽ ഉംറു ഖലീലു, എന്നാൽ നിന്റെ വയസ്സാകട്ടെ അത് വളരെ കുറച്ചേ ഉള്ളൂ. ഫഖദ്ദിമിൽ അഹമ്മ ഫൽ മുഹിം, അതുകൊണ്ട് നീ എന്തു ചെയ്യുക, ഏറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം വെക്കുക, അതിനുശേഷം അതിനേക്കാൾ പ്രാധാന്യം കുറഞ്ഞത്. അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ളത് ആദ്യം പഠിച്ച് പിന്നെ അതിനുശേഷമുള്ളത്, അങ്ങനെ പഠിക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. അതാണ് ശരിയായ മൻഹജ്, അതാണ് പഠനത്തിൻ്റെ രീതി. പണ്ഡിതന്മാർ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, ഇപ്പോൾ പല ആളുകളും കാണാം ഒറ്റയടിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വലിയ വലിയ മസാലകളിലേക്ക് ആദ്യം തന്നെ എടുത്ത് ചാടുന്നത് കാണാൻ സാധിക്കും. ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളാഹ് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ആരെങ്കിലും ഇൽമ് ഒറ്റയടിക്ക് നേടാൻ, ബോധപൂർവം ഒറ്റയടിക്ക് നേടാൻ വേണ്ടി അവൻ പണിയെടുത്താൽ ദല്ല, അവൻ ഉറപ്പായിട്ട് വഴിവഴക്കും, അവൻ സ്വറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോകും, ഉറപ്പാണ്. വമൻ തലബൽ ഇൽമ ജുംലതൻ ഗൈറ മുതഅമ്മിദ് സല്ല, ആരെങ്കിലും ബോധപൂർവമല്ല, അവൻ പഠിക്കാനുള്ള ആവേശം കൊണ്ടാണ്, പക്ഷേ എല്ലാം കൂടി ഒറ്റയടിക്ക് പഠിക്കാൻ ശ്രമിച്ചാൽ സല്ല, അവൻ വഴിപഴച്ചു പോകും, അവൻ ബോധപൂർവം അല്ലെങ്കിലും അവൻ എന്ത് ചെയ്യും, വഴിതെറ്റിപ്പോകും. ഫലഅയാദു ബില്ലാ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. രണ്ടാണെങ്കിലും അപകടമാണ്, ബോധപൂർവമാണെങ്കിൽ പല ആളുകൾക്ക് വൈകാരികമായ താല്പര്യങ്ങളാണ് പഠിക്കാൻ, ഇതൊന്നുമല്ല നമ്മളെ നയിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇൽമു നേടുന്നതിൽ അതിൻ്റെ ആദ്യത്തെ പടികൾ ചവിട്ടി പതുക്കെ കയറാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ തെന്നി മറിഞ്ഞ് വീണുപോകും എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം നമ്മൾ ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യം, ഇൽമു നേടുന്ന വിഷയത്തിൽ ഈ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന ആളുകളോട് നമുക്ക് വസിയത്ത് ചെയ്യാനുള്ളത്, നിങ്ങളൊരിക്കലും കേൾവിക്കാരാകരുത്. കേൾക്കുന്നവരോട് തന്നെ നമുക്ക് പറയാനുള്ളത് കേൾവിക്കാരാകരുത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെതായി സ്ഥിരപ്പെട്ട മഷ്ഹൂറായ വളരെ പ്രസിദ്ധമായ ഒരു അഥർ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു, കുൻ ആലിമൻ, കുൻ ആലിമൻ, നീ ഒരു ആലിമാവുക. നിനക്കെന്തിനു സാധിക്കില്ലേ, ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ നീ ഒരു പഠിതാവാകുക. നിനക്ക് ആലിമാകാൻ സാധിക്കുന്നില്ലേ, നീ പഠിക്കുന്നവനാകുക. ഔ മുസ്തമിഅൻ, അതല്ലെങ്കിൽ നീ ഒരു കേൾവിക്കാരനാകുക. നോക്കൂ നിങ്ങൾ, അദ്ദേഹം കേൾവിക്കാരനെ ഒരിക്കലും പഠിതാവാക്കിയില്ല, കേൾവിക്കാരൻ ഒരിക്കലും പഠിതാവല്ല, അവൻ കേട്ടിരിക്കുന്നവൻ മാത്രമാണ്, അവനൊരിക്കലും പഠിക്കുന്നില്ല, അവൻ വെറുതെ കേട്ടുപോവാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സാധാരണ ജനങ്ങൾ എപ്പോഴും അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും, അവർ ദർസിന് വരും, അതങ്ങനെ കേട്ടിരിക്കും, തിരിച്ചു പോകുമ്പോൾ ദർസ് കേട്ട് 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ചോദിച്ചാൽ പറഞ്ഞതൊന്നും കിട്ടില്ല, ചോദിച്ചതൊന്നും കേട്ടതൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് ഇസ്തിമാ മാത്രമാണ്, കേൾവി മാത്രമാണ്. നിനക്ക് ആലിമാകാൻ സാധിക്കില്ല, നീ മുതഅല്ലിമാകണം, പഠിതാവണം. ഇവിടെ എല്ലാവരും പഠിതാക്കളാവണം, നമുക്ക് ആവശ്യമുള്ളത് കേൾവിക്കാരല്ല. കേൾവിക്കാരെ കണ്ട് കണ്ട് എൻ്റെ ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് പണ്ഡിതന്മാർക്കിടയിലായിരുന്നു, അന്ന് ഞങ്ങളുടെ ചർച്ചകളും പണ്ഡിതോചിതമായിരുന്നു, എൽവു നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. പക്ഷേ നാട്ടിലെത്തിയപ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളുടെ ഇടയിലായി, അവരോട് വർത്തമാനം പറഞ്ഞ്, അവരോട് സംസാരിച്ച്, അവർക്ക് ക്ലാസ് എടുത്ത്, അവർക്ക് ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ സാധാരണക്കാരെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. ഇതൊരിക്കലും ഇഖ്വാൻ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ഇൽമിൻ്റെ ഫദ്ലുണ്ട്, നിങ്ങൾക്ക് വലിയ ഫദ്ലൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല, നമുക്ക് വലിയ ഫദ്ലില്ല, നമ്മൾ വ്യക്തി എന്ന നിലയ്ക്ക് നമുക്കൊരു ഫദ്ലുമില്ല, പക്ഷെ നമ്മൾ ഈ എടുക്കുന്ന ഇൽമിന് വലിയ ഫദ്ലുണ്ട്, വലിയ ഫദ്ലുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇൽമിനെ കുറിച്ച് അവർ പറയാറുള്ളത് ഇൽമ് അഹങ്കാരിയാണ് എന്നാണ്. അതൊരിക്കലും എന്തു ചെയ്യില്ല, നിങ്ങൾക്കത് വിട്ടു നൽകുകയില്ല. നിങ്ങൾ നിങ്ങളെ ഒരു മാസം കൊടുത്താൽ ചിലപ്പോൾ അത് ഒരു ദിവസമേ തിരിച്ചു തരുള്ളൂ, ഒരു മാസം നിങ്ങൾ പണിയെടുത്താൽ നിങ്ങൾക്കതൊരു ദിവസമേ തിരിച്ചു നൽകുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അദ്ദേഹം പറഞ്ഞ അസർ ഞാൻ പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ലിഹാഉല, അതല്ലെങ്കിൽ നീ ഇവരെയൊക്കെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാവുക, നിനക്ക് കേൾക്കാനും പറ്റാത്ത ആളാണെങ്കിൽ നീ അവരെ സ്നേഹിക്കുക. വല അതകൂനിൽ ഖാമിസ് ഫതഹലക്, നീ എന്തു ചെയ്യരുത്, അഞ്ചാമതൊരു സ്ഥാനം നിനക്ക് ദീനിലുണ്ടാവാൻ പാടില്ല. ഒന്നല്ലെങ്കിൽ പണ്ഡിതനാവുക, അല്ലെങ്കിൽ പഠിതാവുക, അല്ലെങ്കിൽ കേൾവിക്കാരനാവുക, അതല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുക. അഞ്ചാമതൊരു സ്ഥാനം നിനക്കില്ല. ഇതിലെല്ലാവരും ആഗ്രഹിക്കേണ്ടത് ആദ്യത്തെ സ്ഥാനം തന്നെയാണ്. പല ആളുകളും വിചാരിക്കുക അതൊന്നും നമുക്ക് എന്തായാലും പറ്റൂല, അങ്ങനെ വിചാരിക്കും. ഒരിക്കലും പാടില്ല. ഓരോ വ്യക്തികളെയും പണ്ഡിതന്മാർ പറയാറുണ്ട്. ഷെഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ, അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇമാം അന്നവവി, അതുപോലെ അൽ ഇമ്മൽ അർബഅ, നാല് ഇമാമുമാർ, ഇമാം അബൂ ഹനീഫ, അതുപോലെ തന്നെ ഇമാം മാലിക് ഇബ്നു അനസ്, ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അഷ്ഷാഫിഈ, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അഷ്ശൈബാനി റഹിമഹുമുല്ലാഹ് അജ്മഈൻ, അതുപോലെ മുൻഗാമികളായ പണ്ഡിതന്മാർ, നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ, നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ അനേകം ഇമാമുമാർ, ഇവരും നമ്മളും ഒക്കെ ഒരു കാര്യത്തിൽ ഒരുമിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരും. ലാ തഅലമൂന ഷൈഅ, നിങ്ങൾക്കൊന്നും അറിയില്ല. അറബി അറിയുന്നവർക്കറിയാം, ലാ തഅലമൂന ഷൈഅ, ലാ തഅലമൂന അഷ്ഷൈഅ എന്നല്ല, അലിഫ്ലാമില്ല, ലാ തഅലമൂന ഷൈഅ, ഒന്നും തന്നെ നിങ്ങൾക്കറിയില്ല, ഒരു ചെറിയ വിവരം പോലും ഇല്ല. നിങ്ങൾക്ക് കേൾവി തന്നു, കാഴ്ച തന്നു, ഹൃദയം തന്നു, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് പഠിക്കലാണ്. അവരും നമ്മളും നമ്മുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നുമില്ല, അവരുടെ കയ്യിലൊന്നുമില്ലായിരുന്നു. പക്ഷെ അവരുടെ ഹിമ്മത്ത്, അവരുടെ ലക്ഷ്യബോധം, എനിക്ക് എത്തിപ്പെടണമെന്ന ലക്ഷ്യബോധം, അതാണ് അവരെ അവിടെ എത്തിച്ചത്. നമ്മൾ പലപ്പോഴും അള്ളാഹു മുസ്താൻ ഹദീസൊക്കെ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് തഹ്റീജിൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ സനദോ, സനദിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കുക പോലുമില്ല. എന്താ നമ്മളെ ബാധിക്കുക, നമ്മളൊന്നിപ്പോൾ ഏത് കാലത്ത് അവിടെ പഠിക്കാനാ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, നിങ്ങളെ അവിടെ എത്തിപ്പെടണം, നിങ്ങൾ അതറിയുന്നവരായി മാറണം. ഒരിക്കലും ഞാനിവിടെ ഇങ്ങനെ ഒരു മൗലവിയായിട്ട് കുറച്ചൊക്കെ മസാല പഠിച്ച് അങ്ങനെ നടക്കുക, അങ്ങനെ ഒരു ചിന്ത നിങ്ങളെ മനസ്സിലുണ്ടാകരുത്. ഈ ഉമ്മത്തിന് നയിക്കേണ്ടവരാണ് നമ്മൾ. അത് ചില്ലറ കാര്യമല്ല, അതിന് നമുക്ക് നമ്മുടേതായ എൽമുണ്ടായിരിക്കണം. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം ചെറുതാവരുത്. നോക്കൂ, നിങ്ങൾ ഇതിൽ ഒന്നാമത്തെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതിൽ ഒന്നാമത്തെ അവസ്ഥയിലേക്ക് തന്നെ എത്തിപ്പെടാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? സ്വർഗം ചോദിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ, സലുല്ലാഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹു ജന്നത്തിൽ ഫിർദൗസ് ചോദിക്കണം. ചോദിക്കുമ്പോൾ സ്വർഗത്തിന്റെ അടിയിൽ ഏതെങ്കിലും സ്ഥലം തരണം എന്നല്ല, ജന്നത്തിൽ ഫിർദൗസ് ചോദിക്കണം, ഏറ്റവും വലുത് ചോദിക്കണം. അതുകൊണ്ട് ഹിമ്മ, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ആഗ്രഹം വലുതായിരിക്കണം, അതനുസരിച്ച് പണിയെടുക്കണം. കുറേ കുന്നോളം ആഗ്രഹിച്ചാലേ കുരുവോളം കിട്ടുള്ളൂ എന്ന് മലയാളത്തിൽ പഞ്ചൊല്ലനുണ്ട്. അത്രയധികം ആഗ്രഹിക്കുകയും പണിയെടുക്കുകയും ചെയ്താലാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് പഠിക്കുന്ന സന്ദർഭത്തിൽ ഒരു കേൾവിക്കാരനായി ഒതുങ്ങിക്കൂടുകയല്ല വേണ്ടത്, മറിച്ച് പഠിക്കണം. ശരി, പഠിക്കേണ്ടത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇൽമു നേടാൻ സാധിക്കുക എന്ന് പഠിക്കുന്നതിലൂടെ മാത്രമേ അത് കഴിയുകയുള്ളൂ. അൽ ഇൽമു ബിത്തഅല്ലും, തഅല്ലും എന്ന് പറഞ്ഞാൽ പഠിക്കലാണ്. പഠനത്തിലൂടെ മാത്രമേ ഇൽമു ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും നിങ്ങളിങ്ങനെ ഇരിക്കുക, കുറേ നേരം ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൽമു വരില്ല. അതല്ലെങ്കിൽ പല ആളുകൾ ചിന്തിക്കാറുള്ളത് പോലെ ഇന്ന് പല സഹോദരങ്ങൾ കണ്ടുവരുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും ഒന്ന് രണ്ട് പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും പഠിച്ചിട്ടുണ്ടല്ലോ, അപ്പോഴത്തേക്ക് അവർ പറയും എനിക്ക് മദീനയിൽ പോകണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം, ഇവിടെ പോകണം. പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ലാതെ ഒന്നും പഠിക്കില്ല. കാരണം ഗൾഫിലേക്ക് പോകാന്നുള്ളത് വളരെ പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല. അത് പറഞ്ഞങ്ങനെ ഇരിക്കും. അത് നാം ഖൈറാണ്, മദീനയിൽ മുശായിഖുമാരുടെ അടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഖൈറാണ്. വലിയ ഖൈർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഖൈറാണ്. പക്ഷെ അതിങ്ങനെ പറഞ്ഞടക്കാന്നല്ലാതെ പഠിക്കില്ല. സഹോദര, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ജാമിയ ഇസ്ലാമിയ പലരുടെ ലക്ഷ്യമാണ് മദീനയിലുള്ള. ജാമിയ ഇസ്ലാമിയയിൽ നിന്ന് അറിവുള്ള കുറച്ച് ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, ശരിയാണ്, പല പണ്ഡിതന്മാരും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു അറിവുമില്ലാതെ ഒന്നും പഠിക്കാതെയും കുറെ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഈ ബോധ്യം എല്ലാവർക്കും വേണം. അല്ലെൽമു ബിത്തല്ലും നമ്മളെ മനസ്സിൽ കൊത്തിവെക്കേണ്ട കാര്യമാണ്. എൽമു പഠിച്ചെടുത്താൽ മാത്രമേ സാധിക്കൂ. പണിയെടുക്കാതെ ഇരുന്നാൽ ഒന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ വന്നതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പോകാം. നിങ്ങൾ കേൾക്കുന്ന തുടക്കത്തിൽ എന്താണോ നിങ്ങളെ അവസ്ഥ അതന്നെ ആയിരിക്കും നിങ്ങളെ കേട്ട അവസ്ഥ. പ്രസംഗം കേട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ അവസ്ഥ. അതുകൊണ്ട് പഠിക്കണം. എങ്ങനെ പഠിക്കണം? പഠനത്തിന് എൽമെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാന സഹോദരൻ നസീഫ് അദ്ദേഹമാണ് എനിക്കത് പറഞ്ഞു തന്നത്. എൽമെന്ന് പറഞ്ഞാൽ അവർ മുൻഗാമികളായ പണ്ഡിതന്മാർ പറയാറുണ്ടായിരുന്നു, എൽമെന്നാൽ നിന്നോടൊപ്പം നിന്റെ ബാത്റൂമിൽ നിന്റെ കക്കൂസിൽ പ്രവേശിക്കുന്ന അതെന്താണോ അതാണ് എൽമ്. നിന്റെ ടോയ്ലറ്റിൽ നിന്റെ ഒപ്പം കയറുന്ന അതാണ് എൽമ് എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നീ കൊത്തിവെച്ചത്. അതൊരിക്കലും പുസ്തകത്തിൽ എപ്പോൾ നോക്കിയാൽ കമ്പ്യൂട്ടർ കയ്യിൽ വേണം, അതല്ലെങ്കിൽ പുസ്തകം വേണം. എപ്പോൾ നോക്കിയാൽ പുസ്തകം ഇല്ലാതെ മുപ്പിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യം ഓർമ്മയിലില്ല. അവൻ്റെ മനസ്സിലൊന്നുമില്ല. എന്ത് ചോദിച്ചാലും എന്ത് ചെയ്യണം, പുസ്തകം നോക്കണം. എന്ത് ചോദിച്ചാൽ ലാപ്ടോപ്പ് തപ്പണം. അത് അവൻ്റെ കയ്യിലുള്ള എൽമല്ല, അത് ലാപ്പിൻ്റെ എൽമാണ്. അവൻ്റെ എൽമായി അത് മാറുന്നത് അവനത് പഠിക്കുകയും അവൻ്റെ മനസ്സിൽ എപ്പോൾ നോക്കിയാലും കിട്ടണം. അതാവും ബാത്റൂമിൽ പോയാലും ഉണ്ടായിരിക്കണം. നോക്കൂ, പണ്ഡിതന്മാർ പറഞ്ഞ എത്ര മനോഹരമായ രൂപമാണത്. ഇപ്പോൾ ഉള്ള ഷെയ്ഖ് ഖാലിദ് ഫൗസാൻ ഹഫളഹുല്ലാ അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതായി എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇത് ദഹബൽ കഹ്റുബ ദഹബ ഇൽമുഹു, കറണ്ട് പോയാൽ അവൻ്റെ ഇൽമു പോയി എന്നാണ്. കാരണം എന്താ, കരുത ലാപ്ടോപ്പ് ഓഫോ പിന്നെ അത് വർക്ക് ചെയ്യില്ല, അപ്പൊ അവന്റെ കയ്യിൽ പിന്നെ ഒന്നും കിട്ടില്ല. നമ്മൾ പലരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇഖ്വാൻ, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെച്ചതിന്റെ അതാണ് നിങ്ങളുടെ ഇൽമു. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല. എപ്പോഴെങ്കിലും പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകരുത്. കമ്പ്യൂട്ടർ തുറക്കാനോ പാസ്വേഡ് പോയാൽ പോകുന്ന ഇൽമാ വരും, വൈറസ് കയറിയാൽ പോകുന്ന ഇൽമാ വരും. അത് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട്, എൽമു നിങ്ങളുടെ മനസ്സിൽ ഉറക്കാനുള്ള ഏറ്റവും നല്ല വഴി അൽ കിതാബ, എഴുതി വെക്കലാണ്. എഴുതി വെക്കണം നിങ്ങൾ. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഖയ്യിദു അൽ ഇൽമ ബിൽ കിതാബ, എൽമിനെ നിങ്ങൾ കെട്ടിയിടണം. ബിൽ കിതാബ, എഴുത്തുകൊണ്ട്. എഴുതിയിട്ട് നിങ്ങൾ അതിനെ കെട്ടില്ലേ പോയി പോകും. ഇപ്പൊ എഴുതുന്നത് എന്തിനാണ്? അത് കാലാകാലം വെച്ചിട്ട് എന്ന് നോക്കിയാലും തുറന്നു നോക്കിയിട്ട് വായിക്കാനല്ല, മറിച്ച് അത് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നതുവരെ നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടായിരിക്കണം. ചില പണ്ഡിതന്മാർ, സലഫുകളിൽപ്പെട്ട ചില ആളുകൾ ഹദീസുകൾ ഹിഫ്ളാക്കിയിരുന്ന രൂപം, അവർ ഹദീസ് എഴുതി വെക്കും, അത് ഹിഫ്ളാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ കത്തിച്ച് കളയും. പിന്നെ അവർ ആ പുസ്തകം എടുക്കില്ല. പിന്നെ അത് അവരുടെ തലയിലാണ്. പിന്നെ അവരോട് എന്ത് ചെയ്യേണ്ടതില്ല, പുസ്തകം തപ്പി അടക്കേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, വെറും പുസ്തകത്തിൽ തന്നെ അത്യമാത ചെയ്യരുത്. പുസ്തകത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒതുങ്ങിക്കൂടെ, മറിച്ച് നിങ്ങളെ ഹിഫ്ളിലേക്ക് വരണം. അപ്പൊ അതിന് നിങ്ങൾ പണിയെടുക്കണം. ഓൺലൈനിലൂടെ ഇത് കേൾക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളതാണ്, ഒരു ദിവസം ഒരായത്ത് നിങ്ങൾ ഒരു ദർശനം പഠിച്ചാൽ മതി. ഒരു വർഷം കൊണ്ട് നിങ്ങൾ എത്ര ആയത്ത് പഠിക്കും? 360-ൽ കുറഞ്ഞ ആയത്തെങ്കിലും പഠിക്കും. കുറഞ്ഞ ആയത്ത് 300-360 ഇടയിൽ എന്തായാലും പഠിക്കും. രണ്ട് ജുസ്ഇന്റെ മേലെ നിങ്ങൾ പഠിച്ചു, ഒരായത്ത് ഒരു ദിവസം പഠിച്ചാൽ മതി. ഇങ്ങനെയാണ് എൽമുണ്ടാവുക. ചില്ലറ ചില്ലറ തുള്ളികൾ കൂടിച്ചേർന്നുകൊണ്ടാണ് സമുദ്രവും പുഴയൊക്കെ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് എൽമിൻ്റെ കാര്യവും. കുറേശ്ശെ കുറേശ്ശെ പഠിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, എൽമു വർദ്ധിക്കുക. അപ്പം ഇക്കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. എഴുതിയെടുക്കുക, അത് നിങ്ങളുടെ മനസ്സിലേക്ക് പകർത്തുക. ഒരു ദിവസം ഒരായത്തെ ഹിഫ്ളാക്കുക. ആയത്തെ ഹിഫ്ളാക്കാൻ ഏറ്റവും നല്ല വഴി എന്താണ്? ഹിഫ്ള് കാണാതെ പഠിച്ചിങ്ങനെ നല്ല ഹിഫ്ള് കാണാതാക്കിയിട്ട് പോകുന്നതിനേക്കാൾ നല്ലത്, അന്ന് നിങ്ങൾ ഹിഫ്ളാക്കി ഒരൊറ്റ ആയത്താണോ, ആ ആയത്ത് നിങ്ങൾ നിസ്കാരത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങൾ പാരായണം ചെയ്ത് നോക്കി, ആയത്ത് പിന്നെ നിങ്ങളെ മനസ്സിൽ പോവില്ല. ഏറ്റവും നല്ല വഴിയാണത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഹദീസുകൾ മുസ്തഹബായ ഇൽമുകൾ സുന്നത്തായ ഇൽമുകൾ നീ പഠിച്ചു കഴിഞ്ഞാൽ ഫഅമൽ വലൗ ബിമറ, ഒരു തവണയെങ്കിലും നീ അത് ചെയ്യണം. കാരണം പണിയെടുത്തു കഴിഞ്ഞാൽ, നമ്മളത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് പിന്നെ അത് പോവില്ല. അതുകൊണ്ട് ഒരു ദിവസം നിങ്ങൾ കേൾക്കുന്ന സ്വതക്കം കൊടുക്കണമെന്ന ഹദീസാണ്, ഒരു 10 രൂപയ്ക്ക് സ്വതക്കം കൊടുക്കും. ഒരു ദിവസം നിങ്ങൾ കേൾക്കുന്നതിന് മുസ്ലിമിനോട് ചിരിക്കണമെന്നാണ്, ഒരു ദിവസം മുസ്ലിമിനെ കാണുമ്പോൾ ചിരിച്ചു കൊടുക്കും. ഒരു ദിവസം നിങ്ങൾ കേൾക്കുന്ന കാണുന്നവരോടൊക്കെ സലാം പറയൽ ഖൈറാണ് എന്നാണ്, അത് നിങ്ങളത് അന്നത് ചെയ്യും. ആ ഹദീസ് നിങ്ങളുടെ മനസ്സിന്ന് മാഞ്ഞു പോവില്ല. അതിൽ ആയത്തിൽ നിങ്ങൾ കേൾക്കുന്ന യുഅ്മിനൂന ബിൽ ഗൈബി എന്നാണ്, ഗൈബിയായ ഒരു കാര്യം നിങ്ങൾ പഠിക്കുക, അതിൽ നിങ്ങൾ വിശ്വസിക്കാന്ന്. ഇങ്ങനെ നിങ്ങൾ ആയത്തിനെ ഹദീസിനെ എഴുതി വെക്കണം, ഹൃദയത്തിൽ എഴുതി വെക്കണം. ഇതിന് നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഇൽമ് ഉപകാരമുള്ളതായിത്തീരും. അപ്പം ഈ കാര്യവും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം തന്നെ ഓൺലൈനിലുള്ള ആളുകളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള മറ്റൊരു നസീഹത്ത്, ഇതിനു മുന്നേയും ഇത്തരം ഓൺലൈൻ സംരംഭങ്ങളും ക്ലാസ് റൂമുകളും ഒക്കെ തുടങ്ങിയപ്പോഴും അതിൻ്റെ ആളുകളോട് പലതവണ നമ്മൾ ആവർത്തിച്ചിരുന്ന കാര്യമാണ്, ഇപ്പോൾ അൽഹംദുലില്ല നമ്മുടെ സഹോദരങ്ങളുടെ അടുക്കൽ ഓൺലൈനിൽ അത്തരം പരിപാടികളൊന്നും കാണുന്നില്ല. പക്ഷേ ഓൺലൈൻ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും പാടില്ലാത്ത കാര്യമാണ് അനാവശ്യമായ തർക്കങ്ങൾ. അനാവശ്യമായ തർക്കവും കുതർക്കവും നമ്മൾ ഒഴിവാക്കണം. അത് നിങ്ങളുടെ മനസ്സിനെ കട്ടിയുള്ളതാക്കും. ഖുർആൻ കേട്ടുകഴിഞ്ഞാൽ ഹൃദയത്തിൽ യാതൊരു സ്വാധീനം ഉണ്ടാവില്ല. കരയാൻ ഒരു തവണ കരയാൻ നമ്മൾ ബോധപൂർവം പണിയെടുത്താൽ പോലും കരയാൻ പറ്റില്ല. ജിദാൽ എന്ന തർക്കത്തിന് അത്രമാത്രം മോശമായ സ്വാധീനമാണ് ഉണ്ടാക്കാൻ സാധിക്കുക. മനസ്സ് വളരെ കട്ടിയായിപ്പോകും. മാത്രമല്ല പലപ്പോഴും ജിദാൽ നടത്തി കഴിഞ്ഞാൽ ഹക്കിനെതിരായി പറയേണ്ടി വരും, തർക്കിക്കേണ്ടി വരും. കാരണം മിക്ക സമയത്ത് തർക്കിക്കുന്ന ആൾക്കാർക്ക് എന്ത് പറ്റില്ല, ഉത്തരം മുട്ടിയാൽ അറിയില്ല എന്ന് പറയില്ല. വലിയ ഗൗരവമുള്ള തെറ്റാണ്. അതുകൊണ്ട് തർക്കത്തിലേക്ക് നിങ്ങൾ എടുത്തിച്ചാടരുത്. വളരെ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. എൻ്റെ വിഷയം ഷറഹു അസ്മ ഇല്ലാഹിൽ ഹുസ്ന, അതല്ലെങ്കിൽ ഫഖ്ഹു അസ്മ ഇല്ലാഹിൽ ഹുസ്ന എന്നതാണ്. അള്ളാഹുവിൻ്റെ അസ്മാ വ സിഫാത്ത്, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, അതിൻ്റെ വിശദീകരണമാണ് ചില ക്ലാസുകളിലായി നമ്മൾ ഇൻഷാല്ലാ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നതിന് മുന്നേ ഇൻഷാല്ലാ ഇനിയുള്ള ചില ദർസുകളിലായി ആദ്യം ഇത് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ പഠനത്തിനുള്ള, ഈ വിഷയത്തിനുള്ള ഗൗരവം എന്താണ്, ഇതിനുള്ള പ്രാധാന്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് തൗഹീദ് പ്രാവർത്തികമാക്കാനാണ് എന്ന് നമുക്കൊക്കെ അറിയാം. തൗഹീദ് ജീവിതത്തിൽ പകർത്താനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അതാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് പിന്നിലുള്ള ലക്ഷ്യം. ജിന്നിനെയും മനുഷ്യനെയും ആകാശഭൂമികളെയും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചത് തൗഹീദ് പ്രാവർത്തികമാക്കാനാണ്. തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ബാധ്യതയാക്കിയിട്ടുള്ള തൗഹീദ്, അത് രണ്ട് രൂപത്തിലാണ്, രണ്ട് ഇനമാണ് അതിനുള്ളത്. മൂന്നായും അത് പല ചില പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായത് രണ്ട് ഇനമാണ്. ഒന്ന് തൗഹീദുൻ ഇൽമിയുൻ, ഒന്നാമത്തെ തൗഹീദ് തൗഹീദുൻ ഇൽമിയുൻ. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു മസല. തൗഹീദ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് തൗഹീദുൻ ഇൽമിയുൻ, ഒന്ന് ഇൽമിയായ തൗഹീദാണ്, വൈജ്ഞാനികമായ തൗഹീദ്. രണ്ട് തൗഹീദുൻ അമലിയുൻ. അമൽ എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാം, പ്രാവർത്തികമാക്കേണ്ട തൗഹീദ്. ഒന്ന് തൗഹീദുൻ ഇൽമിയുൻ, രണ്ട് തൗഹീദുൻ അമലിയുൻ. ഈ രണ്ട് കാര്യങ്ങൾ തൗഹീദുൻ ഇൽമി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് അറിയുക എന്നത് അവൻ നമ്മുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ബാധ്യതയാണ്. അല്ലാഹു ആരാണ് എന്ന് പഠിക്കൽ, അവൻ ആരാണെന്ന് മനസ്സിലാക്കൽ, ഇത് തൗഹീദിൻ്റെ അനിവാര്യമായ ഭാഗമാണ്. ഇതില്ലാതെ തൗഹീദ് പരിപൂർണമാവില്ല, പൂർത്തിയാവില്ല, ചിലപ്പോൾ തൗഹീദ് ഉണ്ടാവുക തന്നെ ഇല്ല. മാത്രമല്ല നമുക്ക് പലപ്പോഴും തോന്നും തൗഹീദുൻ അമലി, പ്രാവർത്തികമാക്കേണ്ട തൗഹീദിലുള്ള പിഴവ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് കുറവുന്നുണ്ടാവുന്നു. അള്ളാഹുവിന് ശരിയായി അറിഞ്ഞവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ശിർക്ക് ചെയ്യില്ല, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാത്തവനാണ് ശിർക്ക് ചെയ്യുന്നത്. അപ്പൊ തൗഹീദുൽ ഇൽമി എന്നതിനുള്ള ഖുർആനിൽ നിന്നുള്ള തെളിവ്, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു, അല്ലാഹു അല്ലദി ഖലഖ സബ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുന്ന يَتَنَزَّلُ الْأَمْرُ بَيْنَهُمْ لِتَعْلَمُوا أَنَّ اللَّهَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. الله പറയാണ്, അല്ലാഹു അല്ലദി ഖലഖ സബ സമാവാത്ത്, അല്ലാഹ് അവൻ ആരാണ്, അല്ലദി അവൻ ഒരുവനാണ്, അവൻ്റെ വിശേഷണം എന്താണ്, ഖലഖ സബ സമാവാത്ത്, ഏഴ് ആകാശങ്ങൾ അവൻ സൃഷ്ടിച്ചു, വമിനൽ അർദി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് അതിന് തുല്യമായത്. അഹ്ലു സുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ് ഏഴ് ഭൂമികളുണ്ട്. ഭൂമി ഒന്ന് മാത്രമല്ല, ഏഴ് ഭൂമികളും. ഏഴ് ആകാശങ്ങളുണ്ട് എന്നതുപോലെ തന്നെ ഏഴ് ഭൂമികളുണ്ട് എന്നത് അഹ്ലു സുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ്. ഒമിനൽ അർദി മിസ്ലഹുന്ന, ആകാശങ്ങൾ ഏഴെണ്ണം സൃഷ്ടിച്ചതുപോലെ തന്നെ ഭൂമിയും ഏഴെണ്ണം സൃഷ്ടിച്ചു. യതനസ്സലുൽ അംറു ബൈനഹു, അവക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇറങ്ങുന്നു. കൽപ്പന ഇറങ്ങുന്നു എന്നാൽ വഹി ഇറങ്ങുന്നു. ലിതഅലമു അന്ന അല്ലാഹു അലാ കുല്ലി ഷൈൻ ഖദീർ. ലിതഅലമു, ഇവിടെയാണ് നമ്മുടെ പാഠമുള്ളത്. ഇതൊക്കെ അള്ള സൃഷ്ടിച്ചത് എന്തിനാണ്? ഏഴ് ആകാശങ്ങളെ, ഏഴ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്തിനാണ്? ഈ വഹി ഇറക്കിയതൊക്കെ എന്തിനാണ്? ലിതഅലമു, തഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അന്ന അല്ലാഹു അലാ കുല്ലി ഷൈൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇക്കണ്ടതൊക്കെ സൃഷ്ടിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചതെന്ന് അള്ളാഹു തന്നെ പറയാം. അതിൽ നിന്ന് തൗഹീദുൽ ഇൽമി എന്നതിനുള്ള തെളിവാണ് ഈ ആയത്ത്. രണ്ടാമത്തേത് തൗഹീദുൽ അമലി, പ്രാവർത്തികമാക്കേണ്ട തൗഹീദ്. അതിന്റെ തെളിവ് വിശുദ്ധ ഖുർആൻ സൂറത്തു സാരിയാത്തിൽ അള്ളാഹു പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അറിയാം, വമാ ഖലഖ്തു അൽജിന്ന والإنس إلا ليعبدون. ജിന്നിനെ ആകട്ടെ മനുഷ്യനെ ആകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ല ലിയഅബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ ആദ്യത്തിൽ അള്ളാഹു പറഞ്ഞു ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടി. രണ്ടാമത്തിൽ അള്ളാഹു പറഞ്ഞു ലിയഅബുദൂൻ, അവരെനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. ഇതിൽ നിന്ന് തൗഹീദ് രണ്ട് ഇനമാണെന്ന് മനസ്സിലാക്കാം. ഒന്ന് തൗഹീദുൽ ഇൽമി, രണ്ട് തൗഹീദുൽ അമലി. ഒന്ന് പഠിക്കേണ്ടതാണെങ്കിൽ, രണ്ട് പ്രാവർത്തികമാക്കേണ്ടതാണ്. അപ്പോൾ പഠിക്കേണ്ട തൗഹീദ് എന്നത്, അതിൻ്റെ പ്രാധാന്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാകും. ആ പഠിക്കേണ്ട തൗഹീദിനെ കുറിച്ചാണ് തൗഹീദുൽ അസ്മാ വസ്സിഫാത്ത് എന്നതിൽ നമ്മൾ പഠിക്കുന്നത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ അസ്മാ വസ്സിഫാത്ത് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാകും. കാരണം പ്രവാചകന്മാരെല്ലാം വന്നത് തൗഹീദ് പറയാനാണ്. ആ തൗഹീദ് എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അള്ളാഹനെ അറിയിച്ചു കൊടുക്കുക, രണ്ട് അള്ളാഹനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക. എല്ലായിടത്തും കാണാൻ പറ്റും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് ഫിറഔൻ ചോദിച്ചു, ഫമ റബ്ബുകുമ യാ മൂസ, നമ്മുടെ റബ്ബ് ആരാണ്? ഖാല റബ്ബുനല്ലദി അഅതാ കുല്ല ഷൈൻ ഖൽഖഹു സുമ്മ ഹദ, എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അവർക്ക് മാർഗദർശനം ഹിദായത്ത് നൽകുകയും ചെയ്തവനാണ് ഞങ്ങളുടെ റബ്ബ്. റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഇതാകുന്നു എന്റെ വഴി എന്ന് പറയുക പ്രവാചകരെ. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അള്ളാഹുവിലേക്ക് ദഅവ നടത്തുന്നു. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറിച്ച് പഠിക്കുക എന്നത് തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു മസ്അലയാണ്, ഒരൊറ്റ കാര്യം നമ്മളിന്ന് പഠിച്ചിട്ടുള്ളൂ. ബാക്കി ആദ്യം പറഞ്ഞതൊക്കെ നമ്മുടെ ദൗറ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചില ആമുഖങ്ങളാണ്. ഇന്ന് ഒരൊറ്റ മസ്അലയാണ് നമ്മൾ പഠിച്ചത്. അത് തൗഹീദ് രണ്ട് ഇനമുണ്ട്. ഒന്ന് തൗഹീദുൻ ഇൽമിയുൻ, രണ്ട് തൗഹീദുൻ അമലി. ഒന്ന് പഠിക്കേണ്ട തൗഹീദാണെങ്കിൽ രണ്ട് പ്രാവർത്തികമാക്കേണ്ട തൗഹീദാണ്. ഒന്നാമത്തെ തൗഹീദിനുള്ള തെളിവ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു അല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന يتنزل الامر بينهن لتعلموا ان الله على كل شيء قدير. الله سبحانه وتعالى ആകാശങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ തന്നെ ഭൂമിയേയും. അവക്കിടയിൽ അല്ലാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങുന്നു. ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടി. അൻ അല്ലാഹു അലാ കുല്ലി ഷൈൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇതിൽ നിന്ന് തൗഹീദുൽ ഇൽമി, പഠിക്കേണ്ട തൗഹീദിനുള്ള തെളിവ് കിട്ടും. രണ്ടാമത്തേത് തൗഹീദുൽ അമലി, പ്രാവർത്തികമാക്കേണ്ട തൗഹീദാണ്. അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, ജിന്നുകളെയും മനുഷ്യന്മാരെയും ഞാൻ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൽ നിന്ന് തൗഹീദുൽ അമലിക്കുള്ള തെളിവ് കിട്ടും. നിങ്ങൾക്കുള്ള ഹോംവർക്ക്, നിങ്ങൾ പോയിട്ട് പണിയെടുക്കേണ്ടത് ഈ രണ്ടായത്ത് ഖുർആനിൽ എവിടെയാണ് കണ്ടെത്താൻ വേണ്ടത്. ഇത് ഓൺലൈൻ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ആളുകൾ ഇന്ന് ഖുർആൻ തപ്പിയിട്ട് കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് ബോധപൂർവ്വമാണ് ഞാൻ ആയത്തിൻ്റെ നമ്പർ പറയാതിരുന്നത്. ഒരായത്തിൻ്റെ സൂറത്ത് പേര് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രമേ ദരിയാത്തന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിലെ നമ്പർ ഞാൻ പറഞ്ഞിട്ടില്ല. അതെവിടെയാണെന്ന് നിങ്ങൾ പോയിട്ട് തപ്പി കണ്ടുപിടിക്കണം. അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ പണി, ഇന്നത്തെ വർക്ക് എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി വസല്ലം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.